തിരുവചനത്തിലെ കവിതകൾ എന്ന് നാം വിളിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ സദൃശവാക്യങ്ങൾ. ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം എന്നിവയെല്ലാം കവിതകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ്. കാരണം ഇവ എബ്രായ ഭാഷയിലെ കവിതകളാണ്. സദൃശവാക്യങ്ങളുടെ എഴുത്തുകാരനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. സഭാപ്രസംഗിയും ഉത്തമഗീതവും പഠിച്ചപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞതാണ്. അല്ലെങ്കിൽ തന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാം, കാരണം ഈ പുസ്തകത്തിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂന്ന് പുസ്തകങ്ങളുടെയും എഴുത്തുകാരൻ ശലോമോനാകുന്നു. ഇതോട് അനുബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, സദൃശവാക്യങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകവും സഭാപ്രസംഗി ഭോഷത്വത്തിൻ്റെ പുസ്തകവും ഉത്തമഗീതം സ്നേഹത്തിൻ്റെ പുസ്തകവും ആകുന്നു എന്ന്. ഭോഷത്വത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മധ്യത്തിലുള്ള സന്തോഷകരമായ മാധ്യമമാണ് സ്നേഹം എന്നുള്ളത്. ഈ മൂന്ന് വിഷയങ്ങളിലും ശലോമോൻ വിദഗ്ധനായിരുന്നു. തിരുവചനം അതേക്കുറിച്ച് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചാലും, രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 4:32 വാക്യത്തിൽ നാം വായിക്കുന്നത്, രാജാക്കന്മാരുടെ 1:4:32, അവൻ 3000 സദൃശവാക്യം പറഞ്ഞു, അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. അവൻ എഴുതിയ 1005 ഗീതങ്ങളിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. വാസ്തവത്തിൽ അവൻ്റെ സദൃശവാക്യങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ നമുക്കുള്ളൂ. രാജാക്കന്മാരുടെ 1:34 വാക്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലും, ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ട സകല ഭൂബാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവൻ്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നാം ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് വായിക്കുന്നു. ഒരു സദൃശവാക്യം എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സത്യം സൂക്ഷ്മമായും വ്യക്തമായ മാർഗത്തിലൂടെ പറയുന്നതാണ്. വലിയ അനുഭവത്തിൽ നിന്നും എഴുതിയിട്ടുള്ള ചെറിയ വാചകങ്ങളാണ് സദൃശവാക്യങ്ങൾ. എളുപ്പത്തിൽ ഒത്തിരിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യമാണ് സദൃശവാക്യം. അതെ, അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള തത്വശാസ്ത്രം, പെരുമാറ്റത്തിനുള്ള ഒരു നിയമം. സദൃശവാക്യങ്ങളിലെ താക്കോൽ വാക്യം 1:ൽ നാം കാണുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഈ വാക്യം അറിയുവാൻ പാടില്ലാത്തവർ ചുരുക്കമാണ്. ഇതുപോലെ ഈ പുസ്തകത്തിൽ പല വാക്യങ്ങൾ വളരെ പരിചിതമായിട്ടുള്ളതുണ്ട്. എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ അല്പം സമയമെടുത്ത് ഈ പുസ്തകം മുഴുവൻ 1-2 പ്രാവശ്യം വായിക്കുവാൻ താങ്കൾ ഒന്ന് ശ്രമിക്കുക. ശ്രമിച്ചാൽ മാത്രം പോരാ കേട്ടോ, വായിക്കണം. പൗരസ്ത്യവും പുരാതന കിഴക്കുമാണ് സദൃശവാക്യങ്ങളുടെ വീട്. ഒരുപക്ഷെ ഇവിടെ നാം പഠിക്കുവാൻ പോകുന്നതിൽ ഒരു നല്ല പങ്ക് ശലോമോൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച സദൃശവാക്യങ്ങൾ ആയിരിക്കും. അവൻ ഇവയുടെ മൊത്തം എഡിറ്റർ, ലേഖകൻ, അതേസമയം ചിലതിൻ്റെ എഴുത്തുകാരനും അവൻ തന്നെയാകുന്നു. ഇതിൻ്റെ അർത്ഥം നമുക്ക് സദൃശവാക്യങ്ങളുടെ ദൈവാത്മ പ്രേരിതമായൊരു രേഖയുണ്ട് എന്നത്രേ. അവ ഒന്നുകിൽ ശലോമോൻ്റേത്, അല്ല എങ്കിൽ മറ്റ് സ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ചത്. എന്നാൽ ദൈവം തൻ്റെ മുദ്ര അതിന്മേലിട്ടിരിക്കുന്നു എന്നത് നാം കാണുവാൻ പോവുകയാണ്. സദൃശവാക്യങ്ങൾ ബൈബിളിൽ മാത്രമല്ല നാം കാണുന്നത്, മറ്റ് പല എഴുത്തുകളിലും സദൃശവാക്യങ്ങളുണ്ട്. എന്നാൽ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. സദൃശവാക്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഗ്രീക്കുകാർ സമർത്ഥന്മാരായിരുന്നു, പ്രത്യേകിച്ച് ജ്ഞാനവാദികളായ കവികൾ. അവരുടെ കവിതകളിൽ വാസ്തവത്തിൽ വാക്കുകൾ കൊണ്ടൊരു കളിയാണ് നാം കാണുന്നത്. അക്കാലത്ത് ഇത് വളരെ പ്രചാരത്തിലിരുന്ന ഒരു കാര്യമാണ്. നാം ഒക്കെ പഴഞ്ചൊല്ലെന്നും പഴമൊഴിയെന്നും ഒക്കെ പറയുന്ന അതുപോലെയുള്ള വാചകങ്ങൾ, ഒന്നിനെ സാമ്യപ്പെടുത്തി മറ്റൊന്ന് പറയുന്നു. സദൃശവാക്യങ്ങളിൽ പ്രത്യേകം കാണാറുള്ള ചില സവിശേഷതകളുണ്ട്, അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, സദൃശവാക്യങ്ങളിൽ അശാസ്ത്രീയമായ പ്രസ്താവനകളോ കൃത്യമല്ലാത്ത വിവരണങ്ങളോ കാണുവാൻ കഴിയുകയില്ല. ഉദാഹരണം, 4:23 വാക്യത്തിൽ നാം വായിക്കുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. കാരണം ഇത് എഴുതി 2700 വർഷങ്ങൾക്ക് ശേഷം രക്തം ശരീരം മുഴുവൻ സഞ്ചരിക്കുന്നു എന്നും അതിനുള്ള പമ്പ് ഹൃദയമാകുന്നു എന്നും ഹാർവേ കണ്ടുപിടിക്കുന്നതുവരെ ആരും അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതിന് വിപരീതമായി ബർണബാസിൻ്റെ ലേഖനം എന്ന അപ്പോക്രിഫൽ പുസ്തകത്തിൽ ഒരു കെട്ടുകഥ നാം കാണുന്നു. അതെ, സ്വയം തീയിൽ ചാടിയ ഒരു പക്ഷി പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ആ കഥ. അത്തരത്തിലുള്ള കഥകൾ സദൃശവാക്യങ്ങളിലോ ബൈബിളിൽ എവിടെയോ കാണുവാൻ കഴിയുകയില്ല. ബൈബിൾ അതെ അതിൻ്റെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ഇതുപോലെയുള്ള കെട്ടുകഥകൾ ചേർക്കാതിരുന്നത് എത്ര പ്രയോജനകരമാണല്ലേ. നൂറുകണക്കിന് സദൃശവാക്യങ്ങൾ അടങ്ങിയ ഒരു പുരാതന പുസ്തകം, എന്നാൽ അതിൽ ഒരെണ്ണം പോലും അശാസ്ത്രീയമല്ല എന്നത് ആശ്ചര്യകരമാകുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം ദൈവാത്മ പ്രേരിതമാകുന്നു എന്നുള്ള വാസ്തവം ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും ബോധ്യപ്പെടുത്തുവാൻ ഈ ഒരൊറ്റ സംഗതി മതിയായതാകുന്നു. അതെ, അശാസ്ത്രീയമായി അല്ലെങ്കിൽ കെട്ടുകഥകളായി ഈ പുസ്തകത്തിൽ യാതൊന്നും നാം കാണുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദൈവാത്മ പ്രേരിതമാണ്. ദൈവം അറിഞ്ഞ് തൻ്റെ മക്കൾക്ക് നൽകിയതായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി, വളരെ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തുന്ന ഒരു പുസ്തകമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. ആ കാലത്തെ മറ്റ് എഴുത്തുകളിൽ കാണുന്നത് പോലെ സദൃശവാക്യങ്ങളിൽ അധാർമികമായ പഴഞ്ചൊല്ലുകൾ കാണുവാൻ കഴിയുകയില്ല. ജസ്റ്റിൻ മാർട്ടിയർ എന്ന എഴുത്തുകാരൻ പറഞ്ഞത്, ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനിയാണ് സോക്രട്ടീസ്. അത് തീർച്ചയായും അസാധ്യമാണല്ലേ. അവൻ്റെ ആരാധകർ പറയുന്നത് അദ്ദേഹം വളരെ ഉന്നതമായ ധാർമ്മിക നിലവാരം പുലർത്തിയിരുന്നു എന്നത്രേ. എന്തായിരുന്നാൽ തന്നെയും സോക്രട്ടീസും വേശികൾക്കാവശ്യമായ ഉപദേശം നൽകിയിട്ടുണ്ട്. എങ്ങനെ ശരിയായി പെരുമാറണം എന്ന ഉപദേശം. അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹം ധാർമ്മികനോ അധാർമ്മികനോ ആയിരുന്നില്ല എന്നത്രേ. രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കും എന്ന് കാണുവാൻ കഴിയും. സദൃശവാക്യങ്ങളിൽ നാം കാണുന്ന മൂന്നാമത്തെ സവിശേഷത, ബൈബിളിലെ സദൃശവാക്യങ്ങൾ അന്യോന്യം വിപരീതമായിരിക്കുന്നില്ല. എന്നാൽ മനുഷ്യർ ഉണ്ടാക്കുന്ന പഴഞ്ചൊല്ലുകൾ ഒന്നൊന്നോട് എതിരായിട്ടാണ് കാണാറുള്ളത്. ഇതിൻ്റെ കാരണം മനുഷ്യൻ്റെ ആശയങ്ങൾ വ്യത്യസ്തങ്ങളാകുന്നു എന്നതാണ്. എന്നാൽ സദൃശവാക്യങ്ങളിൽ വിപരീതത്വം യാതൊന്നുമില്ല. കാരണം ഇത് ദൈവാത്മ പ്രേരിതമാണ്. മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയതല്ല, അവൻ്റെ തോന്നലുകളല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നോട് യോജിക്കുന്ന വിധത്തിലാകുന്നു. പ്രത്യേക വിധത്തിലുള്ള ക്രമീകരണങ്ങളൊന്നുമില്ലാതെ കിട്ടിയതൊക്കെ കൂട്ടിച്ചേർത്ത ഒരു പഴഞ്ചൊല്ലുകളുടെ സമാഹാരമാണ് സദൃശവാക്യങ്ങളെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ഇവിടെ നാം ഒരു കഥ വായിക്കുകയാണ് എന്നത്രേ ചിലർ വിശ്വസിക്കുന്നത്. ഒരു കഥ വായിക്കുകയാണ് ആദിയോടന്തം ഒരു നല്ല കഥ. മുൻപോട്ട് പഠിക്കുമ്പോൾ നാം അത് കാണുന്നതാണ്. ഒരു യൗവനക്കാരൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്ന കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന് തൻ്റെ ഒന്നാമത്തെ പാഠം 1:7 ലഭിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യവും അത് തന്നെയാണ്, 7 യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന്. സദൃശവാക്യങ്ങളിൽ നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾ ഏതൊരു കാലത്തേക്കും യോജിക്കുന്നതാണ്. ഒരുവൻ പഴയ നിയമകാലത്ത് ജീവിച്ചാലും പുതിയ നിയമകാലത്ത് ജീവിച്ചാലും പുതിയ എരുശലേമിലോ പഴയ എരുശലേമിലോ കഴിഞ്ഞെന്നാലും ഇതിൽ അതെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സത്യങ്ങൾ സത്യം തന്നെയായിരിക്കും. ഏതൊരാൾക്കും വേണ്ടിയുള്ള ഒരു നല്ല പുസ്തകമാണ് ഈ സദൃശവാക്യങ്ങളുടെ പുസ്തകം. ഓ, ഇതിൽ സുവിശേഷത്തെക്കുറിച്ച് യാതൊന്നും ഇല്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം. ഒരു നിമിഷം നിൽക്കണേ, അതും ഇവിടെയുണ്ട്. ഇവിടെ കാണുന്ന ജ്ഞാനം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ പുസ്തകം തമ്മിൽ തമ്മിൽ ബന്ധമില്ലാത്ത കുറെ പ്രസ്താവനകളുടെ സമാഹാരമല്ല. അത് മാത്രമല്ല, ഇത് കണ്ണിൽ കണ്ടതിനെക്കുറിച്ചെല്ലാം വലിച്ചുവാരി പറഞ്ഞിരിക്കുന്ന ഇടവുമല്ല. ഇത് അർത്ഥവത്തും ഇതിനൊരു ക്രമീകരണവും ഘടനയുമുണ്ട്. തൻ്റെ സ്വന്തം പഠിപ്പീരിൽ ഇതേക്കുറിച്ച് ശലോമോന് തന്നെ പലതും പറയുവാനുണ്ട്. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമക്കുകയും ചെയ്തു എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 12:9 നാം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ താങ്കൾക്ക് അനുഗ്രഹീത അനുഭവങ്ങളുടെ കലവറയാക്കുന്ന ചില സംഗതികൾ ഇതാ ഇവിടെ. സദൃശവാക്യങ്ങളിൽ ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ഒരു വ്യക്തമായ രൂപം നമുക്ക് ലഭ്യമാണ്. അവയിൽ ചിലത് ഞാൻ പറയുന്നതാണ്, പഠിക്കുമ്പോൾ അവയിൽ ചിലത് നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. മറ്റുള്ളവരെക്കുറിച്ച് കണ്ടുപിടിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമാകും. അതുമാത്രമല്ല, താങ്കൾ കാണുന്ന ഏതൊരാൾക്കും ചേരുന്ന ചില പഴഞ്ചൊല്ലുകൾ താങ്കൾക്ക് കാണുവാൻ കഴിയും. അതൊന്നും ആരോടും പറയരുത്, കാരണം അവർക്കത് ശരിക്കും യോജിച്ചെന്ന് വന്നേക്കാം. മറ്റുള്ളവർക്ക് ചേരുമെന്ന് മാത്രമല്ല, നമുക്ക് ചേരുന്ന സദൃശവാക്യങ്ങളും അനേകമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സ്വയപരിശോധനയ്ക്ക് ഇവയെ ഉപയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിർവിചാരികളായിരിക്കാതെ എങ്ങനെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം ആവേശജനകമായ ഒരു കഥയായി താങ്കൾ കരുതുന്നുണ്ടാവില്ല, എന്നാൽ ഇത് ആവേശജനകമായ ഒരു കഥ തന്നെയാണ്. ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. കാരണം ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായൊരു യഥാർത്ഥ ദൂതുണ്ട്. യൗവനക്കാർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ദൂതാണ് ഇത്. അതേസമയം തന്നെ പ്രായമുള്ളവർക്കും ഈ ദൂത് പ്രയോജനപ്പെടും. യുവജനങ്ങൾക്കായി ഒരു പ്രത്യേക ദൂത് ഇതിലുണ്ട്. ഏതൊരു കാലത്തെയും പോലെ യുവജനങ്ങൾ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കുന്ന കാലമാണിത്. അവർക്കുള്ള മറുപടി ഈ പുസ്തകത്തിൽ നാം കാണുന്നതാണ്. ഈ പുസ്തകം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഈ പുസ്തകം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകമല്ല, വ്യക്തമല്ലാത്ത പുസ്തകവും അല്ല. ഇതിൽ വ്യക്തമായ ഒരു ദൂതുണ്ട്. പലരും ചിന്തിക്കുന്നത് എനിക്കിവിടെയും അവിടെയും സ്പർശിച്ചിട്ട് ഒരു സദൃശവാക്യവുമായി വെളിയിൽ വരാം എന്നത്രേ. അതായത്, എനിക്കിഷ്ടമുള്ള, എനിക്ക് ചേരുന്ന സദൃശവാക്യവുമായി രക്ഷപ്പെടുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഏതെങ്കിലും ഒന്ന് അടർത്തിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിലും നാം അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. രത്നം അതിൻ്റെതായ സ്ഥാനത്തിരുന്നെങ്കിൽ മാത്രമേ സൗന്ദര്യമുള്ളതായി തോന്നൂ. ഞാൻ ഒരു നിഘണ്ടു വായിച്ചു, നല്ല രസമാണ്, പക്ഷേ അതിലെ കഥകൾ വളരെ വളരെ ചെറിയവയാകുന്നു എന്നാരോ പറഞ്ഞതുപോലെയാകുന്നു പലരും സദൃശവാക്യങ്ങൾ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന താങ്കളും ഈ പുസ്തകം മുൻപോട്ട് പഠിക്കുമ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുവാൻ തുടങ്ങും. അങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, സദൃശവാക്യങ്ങളുടെ പുസ്തകം 1:1. ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങളുടെ എഴുത്തുകാരൻ ആരാകുന്നു എന്ന് ഇതിനേക്കാൾ വ്യക്തമായി പറയേണ്ടതില്ലല്ലോ. ശലോമോൻ മറ്റ് പല ഇടങ്ങളിൽ നിന്നായി അനേകം സദൃശവാക്യങ്ങൾ ശേഖരിച്ചു. അങ്ങനെ ശേഖരിച്ച് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാകുന്നു ഈ പുസ്തകം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇത് മുഴുവൻ ശേഖരിച്ചവൻ ശലോമോൻ ആകുന്നു എന്ന് മാത്രമല്ല, ഇതിലധികവും എഴുതിയതും ശലോമോൻ ആകുന്നു. ഈ പുസ്തകത്തിൽ കാണുന്നതിനേക്കാൾ വളരെയേറെ സാദൃശ്യങ്ങൾ ശലോമോൻ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അവൻ വളരെയേറെ സദൃശവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 9 നാം കാണുന്നത് ജ്ഞാനവും ഭോഷത്വവും തമ്മിലുള്ള വ്യത്യാസമാകുന്നു. ജീവിതം ആരംഭിക്കുന്ന മകനോടുള്ള ദൈവത്തിൻ്റെ ആലോചനകളാകുന്നു ആദ്യം നാം കാണുന്നത്. 2-4 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 1:2, 3, 4 വാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും. ഈ ഭാഗത്ത് 10 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അവ കണ്ടാൽ ഒരുപോലെ തോന്നും. തീർച്ചയായും അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അവ ഒന്നല്ല. ഈ വാക്കുകളിൽ ഓരോന്നും എടുത്ത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ വെച്ച് പരിശോധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവ അന്യോന്യം സാമ്യമുള്ളതാകുന്നു എന്ന് കാണുവാൻ കഴിയും. ഒരു നല്ല തുടക്കം കാണിക്കുവാൻ വാരി വലിച്ചെഴുതിയ വാക്കുകളും ശൈലികളുമല്ല ഇവ. ദൈവവചനം ഓരോന്നും വിശുദ്ധമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവയിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. ജ്ഞാനം ഗ്രഹിപ്പാനും. ജ്ഞാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തിരുവചനത്തിൽ ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറിവ്, ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള കഴിവ് എന്നത്രേ. അറിവ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള കഴിവ്. ഈ പുസ്തകത്തിൽ മാത്രം അത് 37 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്. ഇതിൻ്റെ അർത്ഥം അറിവിനെ ശരിയായി ഉപയോഗിക്കുക എന്നത്രേ. അറിവ് ശരിയായി ഉപയോഗിക്കുക. വളരെയേറെ ബുദ്ധിമാന്മാരായ ആളുകളുണ്ട്, അതെ, വളരെ അറിവുള്ളവർ. എന്നാൽ അവർക്ക് ജ്ഞാനമില്ല. തങ്ങളുടെ അറിവ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാൻ അവർക്കറിയില്ല. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. ലോകത്തിൻ്റെ പഠിപ്പും പത്രാസുമുള്ള എത്രയെത്ര പേർ അധമമായ ഭോഷത്വത്തിൽ ജീവിക്കുന്നത് നാം കാണുന്നു. ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ അറിയാം, എന്നാൽ കുടുംബത്തെ നയിക്കുവാൻ അറിയാൻ പാടില്ലാത്തവർ. ജീവിതത്തിൽ അന്ധവിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന ഉന്നതന്മാർ. ഇവിടെ ചില കാര്യങ്ങൾ കൂടി ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നൊരു വിശ്വാസിക്ക് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ശ്രദ്ധിച്ചാലും കൊരിന്ത്യർക്കെഴുതിയ 1:1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ജ്ഞാനമാകുന്നു. ഇന്ന് ഓരോ വിശ്വാസിക്കും ജ്ഞാനമായിരിക്കുന്നത് ക്രിസ്തു ആകുന്നു. ജ്ഞാനം അറിയുക എന്നാൽ ക്രിസ്തുവിനെ അറിയുക എന്നത്രേ. അതാകുന്നു തൻ്റെ അഭിലാഷമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിലേഖനം 3:10 ക്രിസ്തുവിനെ അറിയുവാനുള്ള അവൻ്റെ വലിയ വാഞ്ച വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആ വലിയ അഭിലാഷം എന്നെയും നിങ്ങളെയും പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ അറിയുന്നതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യം. കൂടുതൽ കൂടുതൽ അറിയുന്ന അവസ്ഥ നമുക്കത് ആവശ്യമാണ്. അതുകൊണ്ട് ജ്ഞാനം എന്നാൽ ക്രിസ്തു എന്നാണ്. നമ്മുടെ അറിവ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം. ക്രിസ്തുവിനെ അറിയുക എന്നാൽ ഘോഷൻ കളിക്കുക എന്നല്ല, പിന്നെയോ ഒരു ജ്ഞാനിയായിരിക്കുക എന്നത്രേ. വിഡ്ഢിയാകുക എന്നല്ല, യഥാർത്ഥ ജ്ഞാനിയായിരിക്കുക എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ ഒരുപക്ഷെ വലിയ പഠിത്തമുള്ള ആളായിരിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള വ്യക്തിയാകുന്നു എന്ന് മറ്റുള്ളവർ കരുതുന്നുമില്ലായിരിക്കാം. എന്നാൽ താങ്കൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും അവനെ അറിയുകയും ചെയ്യുമ്പോൾ താങ്കൾക്ക് ജ്ഞാനമുണ്ട്, വലിയ ജ്ഞാനമുണ്ട്. ഇനിയും അടുത്ത പദമായ പ്രബോധനം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ പ്രബോധനം എന്ന പദം സദൃശവാക്യത്തിൽ 26 നാം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതേ എബ്രായ പദം ശാസന അല്ലെങ്കിൽ ശിക്ഷ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് രസകരം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 13:24 രേഖപ്പെടുത്തിയിരിക്കുന്ന പദം കൊണ്ടാണ്. 13:24, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ഇവിടെ ശിക്ഷിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ പ്രബോധിപ്പിക്കുക എന്നത്രേ. അതുകൊണ്ട് പ്രബോധനം എന്ന വാക്കിൻ്റെ അർത്ഥം ശിക്ഷണത്തിലൂടെ പഠിപ്പിക്കുക എന്നത്രേ. ഈ ശിക്ഷണവും ശിക്ഷയും രണ്ടും രണ്ടാണെന്ന് ഓർക്കണം. ശിക്ഷണത്തിൽ ശിക്ഷ ഉണ്ടാകാം. ശിക്ഷണം എന്നാൽ ഇംഗ്ലീഷിൽ ഡിസിപ്ലിൻ എന്ന് പറയുമല്ലോ, അതാണ്. ശിക്ഷ എന്നാൽ പണിഷ്മെൻ്റ്. ഈ ശിക്ഷണത്തിലൂടെ പഠിപ്പിക്കുക എന്നുള്ളത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അത്രേ. ഇത് ആരും കാണുന്നില്ല. ഇന്നത്തെ സമൂഹം ദൈവവചനത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ നിലവാരത്തിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഇന്നത്തെ സമൂഹം. ഉദാഹരണത്തിന്, നിയമലംഘികളെ ശിക്ഷണത്തിൽ കൊണ്ടുവരുവാനും നന്നാക്കുവാനുമായി ജയിലിൽ അടയ്ക്കുന്നു എന്ന് നാം പറയുന്നു. എന്നാൽ കുറ്റവാളികളോട് ഈ പറഞ്ഞത് പോലെ ഇടപെടുന്നതിൻ്റെ ഉദ്ദേശം തിരുവചനത്തിൽ ഒരിക്കലും അതായിരുന്നില്ല. തിരുവചനത്തിൽ അത് അവരെ ന്യായം വിധിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമാണ്. വേറെ യാതൊരു കാരണവും ഒരിക്കലും നൽകിയിരുന്നില്ല. തിരുവചനം ഈ കാര്യത്തിൽ വ്യക്തമാണ്. അതേസമയം നിങ്ങൾ നിങ്ങളുടെ മകനോട് ഇടപെടുമ്പോൾ നിങ്ങൾ അവനെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നു, കാരണം അവനെ ഉപദേശിക്കുന്നതിൻ്റെ ഒരു ഭാഗമാകുന്നു അത്. ഇല്ലേ, നിങ്ങൾ അവനെ ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു. അവനെ ശിക്ഷിക്കുന്നതിലൂടെ അവനെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവനെ ശിക്ഷിക്കുക എന്നതല്ല നിങ്ങളുടെ ഉദ്ദേശം. കുട്ടിയെ ശിക്ഷിച്ച് മതിയാകൂ എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ. പലരും മക്കളെ ശിക്ഷിക്കുന്നത് തങ്ങളുടെ കോപ ശമനത്തിനായിട്ടാണ്. ആകെ കോപിച്ചു കഴിയുമ്പോൾ കുട്ടിയെ പിടിച്ചടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശിക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത്? അവനെ അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കുകയാണോ? അല്ല, അവനെ ശിക്ഷണത്തിൽ കൊണ്ടുവരുവാൻ. ശിക്ഷണം പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാലും തരക്കേടില്ല. ഡിസിപ്ലിൻ ചെയ്യുവാനായിട്ടുള്ള നമ്മുടെ ശ്രമമാണ്. ഇന്ന് എല്ലാം തലതിരിഞ്ഞ മട്ടാണ്. നാം കുറ്റവാളികളെ ഉപദേശിക്കുകയും കുട്ടികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. നാം ദൈവോദ്ദേശത്തിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇന്ന് പഠിപ്പിക്കുവാനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. പുതിയ പുതിയ മാർഗങ്ങളിലൂടെ പഠിപ്പിക്കുവാനായിട്ടുള്ള ശ്രമം. എന്നാൽ ശിക്ഷണത്തിലൂടെ പഠിപ്പിക്കുന്ന പഴയ മാർഗം എവിടെ പോയി? അത് തികച്ചും തള്ളിക്കളഞ്ഞിരിക്കുന്നു. വീട്ടിലും സ്കൂളിലും തിരുവചനപ്രകാരമുള്ള പഠിപ്പീര് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ അപ്പച്ചന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, പണ്ടൊക്കെ എത്ര നല്ല ശിക്ഷണത്തിലൂടെയാണ് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിരുന്നതെന്ന്. ഇന്നത്തെ പോലെ അറിവുണ്ടായിരുന്നില്ല, എന്നാൽ കുട്ടികൾ വളരെ ശിക്ഷണത്തിൽ വളർത്തപ്പെട്ടിരുന്നു. ഇന്ന് ഒരുപാട് അറിവുണ്ട്, എന്നാൽ തിരുവചനപ്രകാരമുള്ള പഠിപ്പീര് ഇന്ന് കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് കുട്ടികൾ മാതാപിതാക്കളെ ശരിയാക്കുവാൻ ശ്രമിക്കുന്നതാണ് നാം കാണുന്നത്. കുട്ടികൾ മാതാപിതാക്കളെ ശരിയാക്കുക, അവർ മാതാപിതാക്കളെ ഉപദേശിക്കുകയും അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. മക്കളുടെ ഉപദേശം സ്വീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ജീവിതത്തിൽ യാതൊരു ചിട്ടയും ഇല്ലാത്ത മക്കൾ മാതാപിതാക്കളെ ഉപദേശിച്ചാലോ? പ്രബോധനം എന്നാൽ ശിക്ഷണത്തിലൂടെ പഠിപ്പിക്കുക എന്നത്രേ. ഈ പറഞ്ഞ വിധത്തിൽ പഠിപ്പിക്കുന്നതിൽ നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര നല്ലതാണെന്നറിയാമോ? എന്നെ അപ്രകാരത്തിൽ പഠിപ്പിച്ച പാഠങ്ങളാണ് ഞാൻ ഏറ്റവും ഭംഗിയായി പഠിച്ചതും എപ്പോഴും ഓർത്തിരിക്കുന്നതും. ശിക്ഷണത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ, അത് മറക്കില്ല. ആ പാഠങ്ങൾ വളരെയധികം നല്ലതാണ്. അതെ, പ്രബോധനം. ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത് നന്മയ്ക്കാണ്. അത് നമ്മെ ഹൃദയം കഠിനമാക്കുന്ന കാര്യമാകരുത്. കൂടുതൽ പഠിക്കുവാനും ശരിയായ പാതയിൽ നടത്തുവാനുമുള്ള മാർഗമായിട്ടേ നാം അവ കാണാവൂ. ദൈവം ഒരിക്കലും ദോഷത്തിനായിട്ടല്ല നമ്മെ ശിക്ഷിക്കുന്നത്. ദൈവം നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ മാതാപിതാക്കളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഒരിക്കലും നമ്മെ ദ്രോഹിക്കുവാനല്ല, അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി അവർ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുകയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമാണ്. അവർ ചിന്തിക്കുന്നത് വീട്ടിൽ കഴിയുന്നത് ബന്ധനമാകുന്നു എന്നത്രേ. എന്നാൽ അടിച്ചുവിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്പം വിവരമുണ്ടാകുമ്പോൾ, പ്രായമാകുമ്പോൾ എന്നെ കുറെ കൂടി ശിക്ഷണത്തിൽ വളർത്തേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അവസ്ഥയുണ്ടാകും. ഇവിടെ പ്രബോധിപ്പിക്കുന്നതിനെക്കുറിച്ച് ശലോമോൻ പറയുന്നു. പിന്നെ വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും എന്ന് പറയുന്നു. വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും. വിവേകം എന്നാൽ ബുദ്ധി എന്നാകുന്നു. വിവേചനം എന്ന മറ്റൊരു വാക്കും കൂടി നമുക്കുണ്ട്. വിവേചനം, നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നാം ഗ്രഹിക്കണം. നാം വളരെയേറെ വിശുദ്ധീകരിക്കപ്പെട്ട സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട സാമാന്യ ബുദ്ധി, അത് കൊള്ളാമല്ലേ. തുടർന്നുള്ള പദങ്ങൾ നാളെ നമുക്ക് പഠിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് വീണ്ടും തന്ന അവസരത്തിനായി സ്തോത്രം. അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.